ഓം ശാന്തി. 12/7/2023 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ പവിത്രമായ ജീവാത്മാവായി മാറണം. ഈ സമയം ഒരു പവിത്ര ജീവാത്മാവും ഇല്ല, അതുകൊണ്ട് സ്വയത്തെ മഹാത്മാവെന്നും പറയാൻ കഴിയില്ല. ചോദ്യം: സത്യയുഗി രാജ്യത്തിന്റെ സമ്മാനം ഏത് കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്? ഉത്തരം: ആരാണോ ശ്രീമത്തിലൂടെ ഓർമ്മയുടെ മത്സരത്തിൽ നമ്പർ 1 ആയി പോകുന്നത്, അവർക്ക് തന്നെയാണ് രാജ്യത്തിന്റെ സമ്മാനം ലഭിക്കുന്നത്. തീവ്രമായ മത്സരമാണെങ്കിൽ രജിസ്റ്ററിൽ പേര് നല്ലതാകുകയും സമ്മാനത്തിന് അധികാരിയുമാകും. നിങ്ങൾ കുട്ടികൾ ദീർഘവീക്ഷണമുള്ളവരായി മാറി ദീർഘദൂര മത്സരം നടത്തുന്നു. ഒരു സെക്കൻഡിൽ പരംധാമിലെത്തി തിരിച്ചുവരുന്നു. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, ആദ്യം നമ്മൾ മുക്തിയിലേക്ക് പോകും, പിന്നീട് ജീവൻ മുക്തിയിലേക്ക് വരും. നിങ്ങളെപ്പോലെ മത്സരിക്കാൻ മറ്റാർക്കും കഴിയില്ല. ഗീതം അവസാനം ആ ദിനം വന്നു. ഓം ശാന്തി. ഇതാരറിയുന്നു അവസാനം ആ ദിനം ഇന്ന് വന്നു എന്ന്? കുട്ടികൾക്കറിയാം അവസാനം ഇന്ന് ആ ദിവസം വന്നു. നമ്മൾ ബാബയുടെ സന്മുഖത്തിലേക്ക് വന്നിരിക്കുന്നു. ആത്മാവാണ് പറയുന്നത് ഈ ശരീരത്തിലൂടെ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നു, നമ്മൾ ആത്മാക്കൾ ഇപ്പോൾ പരമപിത പരമാത്മാവിന്റെ മുന്നിലാണ് ഇരിക്കുന്നത് എന്നറിയാം. 5000 വർഷം മുമ്പും നമ്മൾ ആത്മാക്കൾ, അതായത് ജീവാത്മാക്കൾ, പരമാത്മാവിന്റെ സന്മുഖത്ത് കണ്ടിരുന്നു. ആത്മാവ് പറയുന്നു, എന്റെ ശരീരമാണ് ഇത്. ശരീരം പറയില്ല, എന്റെ ആത്മാവാണ് ഇത് എന്ന്. നമ്മൾ ആത്മാക്കളുടെ അച്ഛൻ അവസാനം ഇന്ന് വന്നിരിക്കുന്നു. വരിക തന്നെ വേണം. ഭക്തിക്ക് ശേഷം ജ്ഞാനം തരുന്നതിന് വേണ്ടി, ജ്ഞാനത്തിലൂടെ സദ്ഗതി ചെയ്യുന്നതിന് വേണ്ടി അവസാനം ബാബ വന്നിരിക്കുകയാണ്. ഇന്ന് മുഴുവൻ ലോകവും അറിയുന്നില്ല. മുഴുവൻ ലോകത്തിനു മുന്നിൽ വരാനും സാധിക്കില്ല. നിങ്ങൾ കുട്ടികൾക്ക് നമ്പർ അനുസരിച്ച്, പുരുഷാർത്ഥമനുസരിച്ച് നിശ്ചയമുണ്ടാകും. ആദ്യം ആത്മാവാണെന്ന് നിശ്ചയിക്കുന്നു, പിന്നീട് നമ്മുടെ ബാബ വീണ്ടും വന്നിരിക്കുന്നു എന്ന നിശ്ചയം ഉണ്ടാകുന്നു. ഇങ്ങനെ എല്ലാവർക്കും നിശ്ചയമുണ്ടാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകും. എന്നാൽ ഇങ്ങനെയൊന്നും ഇല്ല. ഇത് ഇടയ്ക്കിടെ മറന്നുപോകുന്നു. ഇതും വിചിത്രമാണ്. നമ്മൾ ആത്മാവാണെന്നും പരമപിത പരമാത്മാവിന്റെ സന്മുഖത്താണ്, ഇതും മറന്നുപോകുന്നു. ഇത് ലോകത്തിലുള്ളവർക്കും അറിയാം. പതീത ജീവാത്മാക്കളെ പാവനമാക്കി മാറ്റാൻ പരമപിത പരമാത്മാവ് വരുന്നു. ജീവാത്മാക്കൾക്ക് ആത്മാക്കളെ പവിത്രമാക്കി മാറ്റാൻ അറിയില്ല. എല്ലാവരും ജീവാത്മാക്കളാണ്. പരമപിത പരമാത്മാവ് ഒന്നേയുള്ളൂ. ബാബയെ ജീവാത്മാവ് എന്ന് പറയില്ല. കാരണം ബാബയ്ക്ക് സ്ഥൂലമായതോ സൂക്ഷ്മമായതോ ആയ ശരീരമില്ല. ഇത് ബാബ ഇരുന്ന് മനസ്സിലാക്കിത്തരുന്നു. നിങ്ങൾ ഏതെല്ലാം പേരുള്ളവരെ കാണുന്നുവോ, ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരന്റെ ചിത്രം കാണുന്നു, അവരെല്ലാം സൂക്ഷ്മവതനത്തിലാണ് വസിക്കുന്നത്. അവരും സൂക്ഷ്മ ജീവാത്മാക്കളാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യർ പറയുമായിരിക്കും ഇത് മഹാത്മാവാണ്. പക്ഷേ ഈ പതീത ലോകത്തിൽ മഹാത്മാവ് എവിടെ നിന്ന് വരും? ഇവിടെ ആരും പരമപാവനമാകുന്നില്ല. അതെ, ആ സുപ്രീം ബാബ പാവനമാക്കി പോയതാണ്. സത്യയുഗത്തിന്റെ ആദ്യം ദേവീ ദേവതകളായിരുന്നു. ഇത് തീർച്ചയായും മനസ്സിലാകും. അതായത് പവിത്ര ആത്മാക്കളായിരുന്നു, ഇപ്പോൾ പതീത ജീവാത്മാക്കളാണ്. പാവന ജീവാത്മാക്കളും ഉണ്ടായിരുന്നു. സത്യയുഗം ആദ്യം മുതൽ സൃഷ്ടിയിൽ പവിത്ര ജീവാത്മാക്കളായിരുന്നു. അവരെ മഹാത്മാക്കൾ എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കി തരുന്നു, പതീത ലോകത്തിൽ ഒരു മഹാത്മാവും ഉണ്ടാകാൻ സാധിക്കില്ല. എല്ലാം പതീത ജീവാത്മാക്കളാണ്. പതീത ജീവാത്മാക്കൾ മറ്റുള്ളവരെയും പതീതമാക്കി മാറ്റും. അവിടെയാണെങ്കിൽ പവിത്ര ജീവാത്മാക്കളാണ്. അപ്പോൾ എന്ത് ചെയ്യും? പവിത്ര ജീവാത്മാവാക്കി മാറ്റണമെന്നല്ല, അവിടെ മാറ്റുന്നതിന്റെ കാര്യം തന്നെയില്ല. ഈ സമയം എല്ലാവരും പവിത്ര ജീവാത്മാക്കളായി മാറുന്നു. അവിടെ എല്ലാവരും പാവനമാണ്. ഇത്രയും പാവനമാക്കി മാറ്റുന്നത് ആരാണ്? ബാബ ഇരുന്ന് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ ദേവീ ദേവതകളായിരുന്നപ്പോൾ എല്ലാവരും പാവനമായിരുന്നു. ഇവിടെ വന്ന് പതീതരായി മാറി. ഇത് പാപ ജീവാത്മാക്കളുടെ ലോകമാണ്. വാക്കുകൾ ശരിക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. പാപ ജീവാത്മാ എന്നാൽ ആത്മാവും പതീതം ശരീരവും പതീതമാണ്. അവിടെ മഹാത്മാവ് എന്ന വാക്ക് പറയില്ല. അവിടെ എല്ലാവരും പവിത്രമാണ്. പറയുന്നതും ദേവീ ദേവതകൾ എന്നാണ്. സർവഗുണസമ്പന്നൻ, 16 കലാ സമ്പൂർണൻ, അഹിംസോ പരമോധർമ്മ ജീവാത്മാക്കളാണ്. സമ്പൂർണ നിർവികാരി, അർത്ഥം സമ്പൂർണ പവിത്രത. നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, സന്യാസിമാർ പവിത്രമായി ഇരിക്കുന്നതിന് വേണ്ടിയുള്ള പുരുഷാർത്ഥികളാണ്. നല്ല നല്ല സന്യാസിമാർ പവിത്രമായിരിക്കും. അവരെ മഹാത്മാവെന്ന് പറയുന്നു. പവിത്രമായിരിക്കാൻ വേറിട്ട് താമസിക്കുന്നു. അവർ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. അവരെ ഭക്തിമാർഗത്തിൽ മഹാത്മാവെന്ന് പറയും, ജ്ഞാനമാർഗത്തിലല്ല. ജ്ഞാനവും ഭക്തിയും രണ്ടും വേറെ വേറെയാണ്. പകുതികൽപ്പം സത്യത്രേതായുഗത്തിൽ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ്. ഇവിടെ പിന്നീട് ഭക്തിയുടെ പ്രാപ്തി എന്ന് പറയും. ഇത് ഭക്തിമാർഗമാണ്. ആദ്യം ഭക്തിയും അവ്യഭിചാരിയാണ്. പിന്നീട് അന്തിമത്തിൽ തമോപ്രധാന വ്യഭിചാരി ഭക്തി ചെയ്യുന്നു. ഇപ്പോൾ വ്യഭിചാരി ഭക്തിയുടെ അവസാനമാണ്. ബാബ വന്നിരിക്കുന്നു. ബാബ ഒരേ ഒരു പ്രാവശ്യം വന്ന് ജ്ഞാനത്തിലൂടെ പകുതി കൽപ്പത്തേക്ക് നിങ്ങൾക്ക് പ്രാപ്തിയുണ്ടാക്കുന്നു. നിങ്ങൾ നമ്പർ 1 പുരുഷാർത്ഥം ചെയ്യുന്നു. ചിലരാണെങ്കിൽ രാജാവും റാണിയുമായി മാറുന്നു. ചിലർ പിന്നീട് പ്രജയോ ദാസദാസിയോ ആയി മാറുന്നു. എന്തെന്നാൽ രാജധാനിയുടെ സ്ഥാപനയാണ് നടക്കുന്നത്. നിങ്ങളിപ്പോൾ ദീർഘവീക്ഷണ ബുദ്ധിയുള്ളവരായി മാറുന്നു. ദീർഘവീക്ഷണ ബുദ്ധിയുള്ളവരെ ത്രികാലദർശികൾ എന്ന് പറയുന്നു. ആർക്കാണോ മൂന്ന് കാലത്തിന്റെയും മൂന്ന് ലോകത്തിന്റെയും ജ്ഞാനമുള്ളത്, അവരെയാണ് ത്രികാലദർശി എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ മൂന്ന് കാലത്തെയും അറിയുന്നു. മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനം മൂന്ന് ലോകമായില്ലേ? നിങ്ങളിപ്പോൾ ദീർഘവീക്ഷണമുള്ളവരായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി ആദ്യം മുതൽ അവസാനം വരേക്കും പോകുന്നു, നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച്. ചിലർ ദുർബലരാണെങ്കിൽ മത്സരത്തിൽ പിന്നിലാകുന്നു. ഇതാണെങ്കിൽ വളരെ വലിയ ദീർഘവീക്ഷണത്തിന്റെ മത്സരമാണ്. ആത്മാക്കളുടെ മത്സരം ഒരിക്കലും കേട്ടിട്ടുണ്ടാകില്ല. നിങ്ങൾ ആത്മാക്കൾക്കറിയാം നമ്മൾ വിദ്യാർത്ഥികളാണെന്നും ഇതൊരു മത്സരമാണെന്നും. ഇന്ന അടയാളം വരെ എത്തി പിന്നെ തിരിച്ചു വരണം. നിങ്ങൾ ആത്മാക്കളുടെ ഇത് ദീർഘദൂരത്തേക്കുള്ള മത്സരമാണ്. ബുദ്ധിക്കറിയാം നമ്മൾ വാസ്തവത്തിൽ അവിടെ വസിക്കുന്നവരാണ്. ഒരു സെക്കൻഡിൽ നമ്മൾ അവിടെ എത്തിച്ചേരും. ജീവൻ മുക്തമായി മാറുന്നു. നമ്മൾ ശരിക്കും പരംധാം നിവാസികളാണ്. യഥാർത്ഥ രീതിയിൽ ബുദ്ധിക്കറിയാം നാം പരംധാമിൽ പോയി പിന്നീട് തിരിച്ചുവരും. എങ്ങനെയാണോ മത്സരത്തിൽ അടയാളം വരെ എത്തി തിരിച്ചു വരുന്നത്, നമ്മളും ബാബയുടെ അടുത്തേക്ക് പോകും, പിന്നീട് തിരിച്ചുവരും. ഇപ്പോൾ ആത്മാക്കൾ മത്സരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരോടും പറയുന്നു മന്മനാഭവ. ബുദ്ധിയുടെ യോഗം തന്റെ ബാബയിലും പരംധാമിലും വയ്ക്കൂ. അവിടെ നിങ്ങൾ അശരീരിയായി വസിക്കുന്നു. ഇത് കേവലം നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമാണ് യഥാർത്ഥ രീതിയിലുള്ളത്. മൂന്ന് ലോകത്തിന്റെയും മൂന്ന് കാലത്തിന്റെയും ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. 84 ജന്മത്തിന്റെ ജ്ഞാനം മറ്റൊരിക്കലും ഉണ്ടാകില്ല. നിങ്ങൾക്കറിയാം, നമുക്ക് ഈ മോശമായ ലോകത്തിൽ നിന്നും മോശമായ ശരീരത്തിൽ നിന്നും മുക്തമായി പോകണം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ദിവസവും ഈ മത്സരം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ മത്സരം അവിനാശിയാണ്. ബാബയെ എത്രത്തോളം കൂടുതൽ ഓർമ്മിക്കുന്നുവോ അത്രയും നിങ്ങളുടെ പേര് രജിസ്റ്ററിൽ നല്ലതായിരിക്കും. ഇവരുടെ ബുദ്ധിയുടെ യാത്ര വളരെ തീവ്രമാണെന്ന് പറയും. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാവുക. ഓർമ്മിക്കുന്നില്ല എങ്കിൽ വികർമ്മം വിനാശമാകാത്തത് കാരണം പിന്നിലായി പോകും. പ്രജയും ദാസദാസിയുമാകുന്നത് ഒരു സമ്മാനമല്ല. നരനിൽ നിന്ന് നാരായണൻ, നാരിയിൽ നിന്ന് ലക്ഷ്മിയായി മാറുക, ഇതിനെയാണ് സമ്മാനമെന്ന് പറയുക. ബാബ രാജ്യത്തിന്റെ സമ്മാനമാണ് നൽകുന്നത്, ബാബയുടെ നിർദ്ദേശമനുസരിച്ച് ഓടിയാൽ മാത്രം. ചിലർക്കാണെങ്കിൽ രണ്ട് ചുവട് പോലും ഓടാൻ സാധിക്കില്ല. അഥവാ പ്രജയാകുന്നവരാണെങ്കിൽ കുറഞ്ഞ പദവി എടുക്കും. ഇവിടെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും രാജ്യത്തിൽ വളരെ കുറഞ്ഞ പദവിയേ ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ എത്ര വിശാല ബുദ്ധിയാണ്! ഇപ്പോൾ ബാംഗ്ലൂർ മദ്രാസിലെ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് പിന്നെ അവരുടെ ഭാഷയിൽ ആരെങ്കിലും മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ ഭാഷയാണെങ്കിൽ ഹിന്ദിയാണ്. കൽപ്പം മുമ്പും ഇങ്ങനെ മനസ്സിലാക്കി കൊടുത്തിരിക്കും. പറയും, ഭഗവാന് എല്ലാ ഭാഷയും എന്തുകൊണ്ടറിയില്ല? പക്ഷെ ഡ്രാമയിലില്ല. ഡ്രാമയിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എല്ലാ ഭാഷയിലും പറയുമായിരുന്നു. നോക്കൂ, ഭിന്ന ഭിന്ന ഭാഷയിലുള്ളവർ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാ ഭാഷയിലും ഇരുന്ന് പറയാനാകുമോ? ഇത് സാധിക്കുകയില്ല. ഓരോരുത്തർക്കും ഏതുവരെ കേൾപ്പിക്കും, ക്ഷീണം വരും. അപ്പോൾ മനസ്സിലാക്കി കൊടുക്കണം, ബാബ കൽപ്പം മുമ്പും ഏത് ഭാഷയിൽ മനസ്സിലാക്കി തന്നുവോ അതേ ഭാഷയിൽ മനസ്സിലാക്കി തരും. അതുകൊണ്ടാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇംഗ്ലീഷും അത്യാവശ്യമാണ്. കാരണം ഇവരുടെ കണക്ഷൻ കൂടുതൽ ഇംഗ്ലീഷുകാരുമായിട്ടാണ്. റഷ്യ, അമേരിക്ക മുതലായവരുടെ ഭാഷ വ്യത്യസ്തമാണ്. ഒരേ ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവരാണ്. എന്നാൽ ഭാഷകൾ വളരെയുണ്ട്. ഇവിടെയും ഉണ്ട്. എല്ലാ ഭാരതവാസി ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ. പക്ഷെ അവരുടെ ധർമ്മത്തെ തന്നെ മറന്നുപോയിരിക്കുന്നു. എത്ര ഭാഷകളാണുള്ളത്! എല്ലാം ഇടകലർന്നതാണ്. ആരുടെ ഏത് ഭാഷയാണോ ആ ഭാഷയിൽ അവർക്ക് കേൾപ്പിക്കണം. ഇതിനും വളരെ സമർത്ഥന്മാർ വേണം അത് മനസ്സിലാക്കി കേൾപ്പിക്കാൻ. കൂട്ടുകാർ അങ്ങനെയുള്ളവരെ കൂട്ടിക്കൊണ്ടുവരണം. കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം. ഇതാണ് ഏറ്റവും വലിയ ചൈതന്യ തീർത്ഥസ്ഥാനം. മറ്റെല്ലാം ജഡമാണ്. സാധു സന്യാസി മഹാത്മാക്കളെല്ലാം അവിടേക്കാണ് പോകുന്നത്. വളരെ ദൂരം പോകുന്നു. ആരാണോ ഭാരതത്തെ പാവനമാക്കി പോയത് അവരുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇതും മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? ബാബ പറയുന്നു, വൃക്ഷത്തിന്റെ ശാഖകളും ഇലകളും അതിന്റെ വിസ്താരം എത്രയാണ്, അത് എത്രത്തോളം മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞോ? ഇത് ചെറിയ ചെറിയ ശാഖകളും ചില്ലകളും ആണ്. ശാഖകളിലും ചില്ലകളിലും എത്ര ഇലകളുണ്ടായിരിക്കും? ധാരാളം ആശ്രമങ്ങളും മഠങ്ങളും നിങ്ങളുടെ തായ്തടി എത്ര വലുതായിരിക്കണം, എത്ര ഇലകളുണ്ടാകണം. ആദി സനാതന ദേവീദേവതാ ധർമ്മം സത്യയുഗം മുതൽ ഉള്ളതാണ്. അപ്പോൾ ഹിന്ദുക്കൾ എത്രയുണ്ടാകണം? എന്നാൽ അത്രയും ഹിന്ദുക്കൾ ഇല്ല. മറ്റുള്ള ധർമ്മത്തിലേക്ക് മാറിപ്പോയിരിക്കുന്നു. ഇതാണ് കൽപ്പവൃക്ഷം. ആരംഭത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൽ ഉള്ളവരായിരുന്നു. ഹിന്ദു എന്ന് പറയുന്നവർ പോലും വാസ്തവത്തിൽ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ളവരാണ്. പക്ഷേ മതം മാറിയിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് വീണ്ടും ആ ദേവീദേവത എന്ന് പറയുന്നവരുടെ ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. ആരാണോ കൺവേർട്ട് ആയിരിക്കുന്നത് അവർ തന്നെ പിന്നീട് വന്ന് സമ്പത്തെടുക്കും. എപ്പോഴാണോ ദേവീദേവത എന്ന് പറയുന്നവർ ഒരാള് പോലും ഉണ്ടാകാത്തത്, അപ്പോഴാണ് ബാബ വരുന്നത്. വന്ന് മനസ്സിലാക്കി തരുന്നു, നിങ്ങളുടെ ഓർമ്മ ചിഹ്നമായ വൃക്ഷം നിൽക്കുന്നു. ക്രിസ്തു വരുമ്പോൾ അവരുടെ ധർമ്മത്തെക്കുറിച്ച് ചർച്ചയേ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ ഇപ്പോഴും ക്ഷേത്രം മുതലായവരുടെ അടയാളങ്ങൾ ഉണ്ട്. നിങ്ങളുടെ രാജ്യം എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ ക്രിസ്തു മുതലായവരുടെ പേരോ അടയാളമോ ഉണ്ടാകില്ല. ഇവിടെയാണെങ്കിൽ എല്ലാവരുടെയും പേരും അടയാളവും ഉണ്ട്. നിങ്ങൾക്കറിയാം ക്രിസ്തു എപ്പോൾ വന്നു, ക്രിസ്ത്യൻ ധർമ്മം എങ്ങനെ സ്ഥാപിച്ചു. ക്രിസ്തു ഇപ്പോൾ ഏത് ശരീരത്തിലായിരിക്കും? തീർച്ചയായും പതീത ശരീരത്തിൽ തന്നെ ആയിരിക്കും. സ്വയം പാവനമായിരുന്നല്ലോ. നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവും ഉണ്ട്. നിങ്ങളെ ദുരാദേശികളാക്കി മാറ്റിയിരിക്കുന്നു. നമ്മൾ ആത്മാക്കൾ എവിടെ വസിക്കുന്നു, എവിടെ നിന്ന് വരുന്നു, ഇതാർക്കും അറിയില്ല. വസിക്കുന്ന സ്ഥലത്തെ പരമാത്മാവെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ ആത്മാവ് അസത്യമായി മാറുമ്പോൾ ശരീരവും അങ്ങനെയായി മാറുന്നു. സന്യാസിമാർ പറയുന്നു, അസത്യമായ മായ, അസത്യമായ ശരീരം, ബാക്കി ആത്മാവാണെങ്കിൽ നിർലേപമാണ്. അവർക്ക് തോന്നുന്നത് പോലെ പറയുന്നു. ഇങ്ങനെ എന്തുകൊണ്ട് പറയുന്നില്ല മോശമായ ആത്മാവ്, മോശമായ ആത്മാവിന്റെ ശരീരം? ശരീരത്തെ ശവമഞ്ചത്തിൽ വയ്ക്കുന്നു, ആത്മാവിനെ ഇരുത്താറില്ല. ശരീരത്തിനെയാണ് ഇരുത്തുന്നത്. ആത്മാവാണെങ്കിൽ ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിൽ പോയി പ്രവേശിക്കുകയാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏത് സന്യാസിമാർക്കും നിങ്ങൾക്കിത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം. ഇവിടെ പതീത ലോകത്തിൽ ഒരു മഹാത്മാവും ഇല്ല. മഹാൻ ആത്മാക്കളെയാണ് പാവന ആത്മാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരീരവും പാവനമാകണം. ഇത് ഇരുമ്പ് യുഗമാണ്. പക്ഷെ കന്യാകുമാർ ഏതുവരെ വികാരത്തിലേക്ക് പോകുന്നില്ലയോ അവൾ പൂജിക്കപ്പെടുന്നു. പവിത്രതയ്ക്ക് വേണ്ടിയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വന്ന് ഞങ്ങളെ പാവന പവിത്രമാക്കി മാറ്റൂ. വിളിച്ചുകൊണ്ടിരിക്കുന്നവരെ എങ്ങനെ മഹാൻ ആത്മാവെന്ന് പറയും? ആരും തന്നെ മഹാത്മാക്കളായില്ല. ഇതാണ് വിചിത്രനായ പരംപിതാ പരമാത്മാവ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ പാവനമായ ജീവാത്മാക്കൾ ദേവീദേവതകളായിരുന്നു. ഇപ്പോൾ പതീതമായി മാറി ധർമ്മഭ്രഷ്ടരായി. ക്രിസ്ത്യാനികൾ അവരുടെ ധർമ്മത്തെ അറിയുന്നുണ്ട്. പെട്ടെന്ന് പറയും, ഞങ്ങൾ ക്രിസ്ത്യനാണ്. നിങ്ങൾ ഉയർന്നതിലും ഉയർന്ന ധർമ്മത്തിലുള്ളവർ തന്റെ ധർമ്മത്തെ മറന്നുപോയി. മറന്നതിലൂടെ ധർമ്മഭ്രഷ്ടരും കർമ്മഭ്രഷ്ടരും ആയി മാറി. നിങ്ങൾ ശ്രേഷ്ഠാചാരികളായിരുന്നു. ഇപ്പോൾ രാവണൻ ഭ്രഷ്ടാചാരികളാക്കി മാറ്റി. ഇതിന്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ തന്റെ ഭാവിയിലെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി ധാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീമത്തിന്റെ ഉല്ലംഘനം ചെയ്യുന്നതിലൂടെ ഭാഗ്യത്തിൽ വരവീണിരിക്കുന്നു. ഇതുപോലും മറന്നുപോയി ശ്രീമതം തരുന്നത് ബാബയാണ് എന്ന്. അങ്ങനെ അവസാനം ആ ദിനം ഇന്ന് വന്നിരിക്കുന്നു. ഇത് നിങ്ങൾക്കറിയാം. എല്ലാവരും കൃത്യമായി അറിയുന്നില്ല. അവസാനം അറിയും. എപ്പോഴാണോ പൂർണമായും മനസ്സിലാക്കുന്നത് അപ്പോൾ. ഇപ്പോൾ ഇടയ്ക്കിടെ മറന്നുപോകുന്നു. എല്ലാവരും സത്യം പറയില്ല. അസത്യം പറയുന്നതിൽ സമയം എടുക്കില്ല. മായ നല്ല നല്ല യോദ്ധാക്കളായ കുട്ടികളെപ്പോലും അടിച്ചു വീഴ്ത്തുന്നു. ബാബയ്ക്കെല്ലാം അറിയാം. പറയുന്നു, നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നു, വളരെ ഡിസർവീസ് ചെയ്യുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ദീർഘവീക്ഷണമുള്ളവരായി മാറി മൂന്ന് ലോകത്തെയും മൂന്ന് കാലത്തെയും അറിഞ്ഞ് ബുദ്ധികൊണ്ട് മത്സരിക്കണം. ഈ മോശമായ ലോകം മോശമായ ശരീരത്തിൽ നിന്നും മുക്തരാകണം. 2. അസത്യം പറയുന്ന സ്വഭാവം ഉപേക്ഷിക്കണം. ശ്രീമതത്തിന്റെ ഉല്ലംഘനം ചെയ്ത് ഡിസർവീസ് ചെയ്യരുത്. വരദാനം: ലൗകിക വൃത്തി ദൃഷ്ടിയുടെ പരിവർത്തനം ചെയ്ത് അലൗകികതയുടെ അനുഭവം ചെയ്യുന്ന ജ്ഞാനി യോഗി ആത്മാവായി ഭവിക്കൂ. ലൗകിക സംബന്ധത്തിൽ കഴിഞ്ഞും പരിധിയുള്ള സംബന്ധത്തെ കാണാതെ ആത്മാവിനെ കാണൂ. ആത്മാവായി കാണുന്നതിലൂടെ ഒന്നുകിൽ സന്തോഷമുണ്ടായിരിക്കും, അല്ലെങ്കിൽ ദയവരും. ഈ ആത്മാവ് പാവം പരവശനാണ്, അജ്ഞാനത്തിലാണ്, അജ്ഞനാണ്. ഞാൻ ജ്ഞാനവാൻ ആത്മാവാണ്. അപ്പോൾ ആ അജ്ഞനായ ആത്മാവിൽ ദയവന്ന് തന്റെ ശുഭഭാവനയിലൂടെ പരിവർത്തനപ്പെടുത്തി കാണിക്കും. തന്റെ കാഴ്ചപ്പാടിനെയും മനോഭാവത്തെയും മാറ്റുന്നത് തന്നെയാണ് അലൗകിക ജീവിതം. എന്ത് കർമ്മമാണോ അജ്ഞാനി ചെയ്യുന്നത്, അത് താങ്കൾ ജ്ഞാനി യോഗി ആത്മാവിന് ചെയ്യാൻ സാധിക്കില്ല. താങ്കളുടെ കൂട്ടുകെട്ടിന്റെ നിറം അവരിൽ പതിയണം. ശ്ലോകൻ: തന്റെ ശ്രേഷ്ഠ കർമ്മത്തിലൂടെ വിശ്വപിതാവിന്റെ പേര് പ്രസിദ്ധമാക്കുന്നത് തന്നെയാണ് വിശ്വമംഗളകാരിയാകുക. ഓം ശാന്തി.